2019 സെപ്റ്റംബർ 10 ചൊവ്വാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ എഴുതിയത്. ഞാനും മലയാളി. IPS പോസ്റ്റിംഗ് കിട്ടി ഞാൻ ആദ്യം കേരളത്തിലെത്തുന്നത് 1986. അന്ന് ഞങ്ങൾ ഉത്തരേന്ത്യക്കാർക്ക് കേരളവും തമിഴ്നാടുമെല്ലാം മദ്രാസ് ആയിരുന്നു. IPS പോസ്റ്റിംഗ് കേരളത്തിലാണെന്നറിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് കേരളത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെ കേരളവും അയൽ സംസ്ഥാനമായ തമിഴ്നാടും തമ്മിലുള്ള സാമ്യവും വ്യത്യാസവുമെല്ലാം വിശദമായി മനസ്സിലാക്കിയ ശേഷമാണ് കേരളത്തിൽ എത്തുന്നത്. പക്ഷേ വായിച്ചപ്പോഴും കേട്ടപ്പോഴുമല്ല, കണ്ടപ്പോഴാണ് കേരളത്തെ കൂടുതൽ അറിഞ്ഞത്. ഇങ്ങോട്ടേക്കുള്ള ആദ്യ യാത്ര ട്രെയിനിലായിരുന്നു. കോയമ്പത്തൂർ കഴിഞ്ഞ് തൃശൂർ എത്തുന്നതുവരെ കേരളത്തിന്റെ ഭൂപ്രകൃതി തമിഴ്നാടിന്റേതു പോലെയാണ് തോന്നിയത്. എന്നാൽ തിരുവനന്തപുരം വരെ എത്തിയപ്പോഴാണ് നിറയെ കായലുകളും കേരവൃക്ഷങ്ങളും നെൽപ്പാടങ്ങളുമെല്ലാം നിറഞ്ഞ പച്ച തുരത്താണ് കേരളമെന്ന് മനസ്സിലായത്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നാട്. ഇത്രയും കാലത്തെ ജീവിതാനുഭവങ്ങളിലൂടെ ഞാൻ മലയാളിയായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ഓണമെന്ന് ഇവിടെ എത്തുന്നതിനു മുമ്പ് വായിച്ചറിഞ്ഞിരുന്നു. ശ്രാവണമാസത്തിലെ തെളിഞ്ഞ കാലാവസ്ഥയിൽ പാടങ്ങളിൽ വിളവെടുപ്പ് കഴിഞ്ഞ് നാട് സമ്പൽ സമൃദ്ധിയിലാകുന്ന നാളുകൾ, ഐതിഹ്യവും ചരിത്രവും മിത്തുകളും എല്ലാം കൂടിക്കുഴഞ്ഞ ആഘോഷം. മനുഷ്യരെ എല്ലാവരെയും ഒന്നുപോലെ കണ്ടിരുന്ന മഹാബലി ചക്രവർത്തി പാതാളത്തിൽ നിന്ന് പ്രജകളെ കാണാനെത്തുന്ന കഥകളൊക്കെ കൗതുകത്തോടെയാണ് കേട്ടത്. പൂർവികർ വിരുന്നെത്തുന്നതായുള്ള സങ്കല്പങ്ങളും ആഘോഷവുമൊക്കെ എന്റെ നാടായ ഒഡീഷയിലുമുണ്ട്. ക്ഷേത്രനഗരമായ പുരിയിലാണ് ഞാൻ ജനിച്ചത്. എന്റെ ഓർമ്മകളിൽ പച്ച പിടിച്ചു നിൽക്കുന്നതാണ് അവിടുത്തെ ദീപാവലി ആഘോഷം. രാജ്യത്ത് എല്ലായിടത്തും ദീപാവലിയുണ്ടെങ്കിലും ഒഡീഷയിൽ അതിന് സവിശേഷതകൾ ഏറെയാണ്. ദുർഗാപൂജ കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴുള്ള കാളിപ്പൂജയോട് ചേർന്നാണ് അവിടെ ദീപാവലി. ആ ദിവസം പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിനു മുന്നിൽ ജനസമുദ്രം രൂപപ്പെടും. ബടാബടുവ ഡാക്ക എന്ന പൂർവികർക്ക് ആദരമർപ്പിക്കുന്ന ചടങ്ങാണിത്. ചണനാരുകൾ കൊണ്ടുള്ള പന്തം കത്തിച്ച് ആളുകൾ പൂർവികരെ വരവേൽക്കും. അല്ലയോ പിതാമഹന്മാരെ, ഇരുട്ടിൽ ഈ നഗരത്തിലെത്തുന്ന നിങ്ങൾ ഞങ്ങൾ പകരുന്ന വെളിച്ചത്തിലൂടെ സ്വർഗത്തിലേക്ക് പോയാലും എന്നർത്ഥം വരുന്ന മന്ത്രം പൂർവികർക്കായി ചൊല്ലും. തുടർന്ന് പടക്കങ്ങളും മധുരപലഹാരങ്ങളുമായി വലിയ ആഘോഷമാണ്. ഓണത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന മറ്റൊരു ഉത്സവം ഒഡീഷയുടെ പടിഞ്ഞാറൻ ഭാഗമായ സാമ്പൽപൂർ മേഖലയിലുണ്ട്. ശ്രാവണമാസത്തിൽ തന്നെയാണ് ഈ ഉത്സവം നടക്കുന്നത്. നുവാഖാന എന്നാണ് പേര്. നെൽപ്പാടങ്ങൾ കൊയ്തുകഴിഞ്ഞ് പുതുധാന്യം ദേവതകൾക്ക് അർപ്പിക്കുന്ന ചടങ്ങാണ് പ്രധാനം. ഓണാശംസകൾ പോലെയായി നുവാഖായി ജുഹാർ എന്ന് ആളുകൾ പരസ്പരം ആശംസിക്കും. സായാഹ്നവേളകളിൽ പാട്ടും നൃത്തവും കലാപരിപാടികളും അരങ്ങേറും. ഈ ഉത്സവങ്ങളൊക്കെ പൊതുവെ ഹിന്ദുക്കളാണ് ആഘോഷിക്കാറുള്ളത്. കേരളത്തിൽ എത്തുന്നതുവരെ ഓണവും ഹിന്ദുക്കളുടെ മാത്രം ആഘോഷമാണെന്നായിരുന്നു എന്റെ ധാരണ. എന്നാൽ ഓണത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ആഘോഷമാണ് എന്നതാണ്. എന്റെ ആദ്യത്തെ ഓണസദ്യ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലായിരുന്നു. ഞാൻ ASP ട്രെയിനിയായി കൊച്ചിയിൽ ജോലി ചെയ്യുന്ന കാലത്തായിരുന്നു അത്. നാക്കിലിയിൽ 10-16 കറികളും പായസവും പഴവുമെല്ലാം ചേർന്ന ഗംഭീര ഓണസദ്യ കഴിഞ്ഞതോടെ കേരളീയ വിഭവങ്ങളുടെ രുചി നാവിലുറച്ചു. പിന്നീട് വിവിധ ജാതിമതസ്ഥരുടെ വീടുകളിലും എല്ലാവരും ചേർന്നുള്ള കൂട്ടായ്മകളിലുമായി എത്രയെത്ര ഓണാഘോഷങ്ങൾ പങ്കെടുത്തു. എവിടെയും മനുഷ്യരുടെ ഒരുമയാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. ഓണം സൗന്ദര്യത്തിന്റെ ആഘോഷമാണ്. പൂക്കളങ്ങൾ, ശുഭ്രവസ്ത്രങ്ങൾ അണിഞ്ഞ് സുന്ദരികളും സുന്ദരന്മാരുമായ ആളുകൾ, സന്തോഷമുള്ള മുഖങ്ങൾ, വലിയ ഓണാഘോഷങ്ങൾ, മേളകൾ, എല്ലായിടത്തും ആഹ്ലാദവും കൂട്ടായ്മയും നിറഞ്ഞു നിന്നു. എന്നാൽ ഓരോയിടത്തും ആഘോഷങ്ങളിൽ പ്രാദേശിക തനിമകളുണ്ടായിരുന്നു. ഇന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓണത്തിന്റെ സാംസ്കാരിക സവിശേഷതകളും പ്രാദേശിക വൈവിധ്യങ്ങളും എത്രത്തോളം നിലനിർത്തപ്പെടുന്നു? ഓണം ഒരു വലിയ വ്യാപാര മേളയായി പോയില്ലേ? അതിൽ തെറ്റില്ല. പക്ഷേ കളികളും പാട്ടും ആഘോഷവും സൽപ്രവർത്തികളും എല്ലാമാകണം പ്രധാനം. ഏതു കാലത്തും കേരളീയരുടെ ഐക്യം ഏറെ മാതൃകാപരമായിരുന്നു. പരിശീലനത്തിന്റെ ഭാഗമായി 30 വർഷം മുമ്പ് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര പോലീസ് സ്റ്റേഷനിലെ SI ഞാൻ കുറെ കാലം പ്രവർത്തിച്ചിരുന്നു. അന്നവിടെ ഒരു ബോട്ടപകടം ഉണ്ടായി. നാട്ടുകാരുടെ ഒരുമയും സേവന തത്പരതയും അന്നാണ് ആദ്യം തിരിച്ചറിഞ്ഞത്. എന്നാൽ ഇടക്കാലത്ത് ഈ മനോഭാവം നഷ്ടപ്പെടുന്നുവോ എന്ന സംശയമുണ്ടായിരുന്നു. എന്നാൽ ഒന്നും പോയിട്ടില്ലെന്ന് അടുത്ത കാലത്തെ 2 പ്രളയങ്ങൾ തെളിയിച്ചു. നാം ഒറ്റക്കെട്ടായി അത് നേരിട്ടു. എല്ലാ ഘട്ടങ്ങളിലും ഈ ഒരുമ കേരളീയർക്ക് കൂട്ടാകേണ്ടതുണ്ട്. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ പോലീസുകാർ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടാത്തവരാണ്. കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനോ കുട്ടികളെ കൂട്ടി യാത്ര പോകാനോ കഴിയാത്തവർ, അവരെല്ലാം ഡ്യൂട്ടിയിലായിരിക്കും. ആഘോഷങ്ങൾക്ക് താങ്ങും തണലുമായി തെരുവിൽ ഞങ്ങളുണ്ടാകും, കേരള പോലീസ്. ഈ ത്യാഗം ആരും കാണാതെ പോകരുതെന്ന് ഒരു അഭ്യർത്ഥന മാത്രം. ഓണത്തെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി, ഇവിടത്തെ സവിശേഷമായ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും ഒന്നുമില്ലെങ്കിൽ ഓണമില്ല. ഇതെല്ലാം പ്രകൃതി കനിഞ്ഞരുളിയ സൌഭാഗ്യങ്ങളാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതിയെ മുറിവേൽപ്പിക്കാതെ ജീവിക്കാൻ നാം കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടിയിരിക്കുന്നു. രണ്ടു പ്രളയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. പ്രളയകാലത്ത് ഏറ്റവും വേദനിപ്പിച്ച കാഴ്ചകളിലൊന്ന് മലയാറ്റൂർ പാലത്തിൽ പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ ടൺ കണക്കിന് പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും JCB ഉപയോഗിച്ചു വീണ്ടും പുഴയിലേക്ക് തന്നെ തിരികെയിട്ട കാഴ്ചയാണ്. ജലാശയങ്ങൾ മലിനമാക്കരുത്, നിയമപരമായി വലിയ തെറ്റാണത്. പക്ഷേ ഇതൊന്നും നിയമം വഴി മാത്രം നടപ്പിലാക്കേണ്ട കാര്യങ്ങളല്ല, ജനകീയ നിശ്ചയദാർഢ്യം വഴിയാവണം ഇത് നടപ്പിലാക്കേണ്ടത്. പ്രകൃതി സൗഹൃദപരമായ കേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കൂടിയാണ് ഓണം പങ്കുവയ്ക്കുന്നത്. അത് നിലനിർത്താൻ നമുക്ക് ആകട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ.